2024 ഏപ്രിൽ 28 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കള്ളപ്പണ നിയമവും കാണ കുരുക്കും. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അഥവാ PMLA പരിശോധിക്കപ്പെടണമെന്ന് ചിലർ ചിന്തിക്കുന്നതും വാദിക്കുന്നതും എന്തുകൊണ്ടാണ്? സുദുദ്ദേശത്തോടെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ കുഴപ്പം എന്താണ്? നിയമവിധേയമല്ലാത്ത പണം തടയുന്നതിനും അതുവഴി ആർജിച്ച സ്വത്ത് കണ്ടുകെട്ടുന്നതിനുമായാണ് ഇന്ത്യയിൽ ഈ നിയമം അവതരിപ്പിച്ചത്. മയക്കുമരുന്നും അതിനു പിന്നിലെ കള്ളപ്പണ ഇടപാടുകളും തടയുക എന്ന ഐക്യരാഷ്ട്രസഭ കൊണ്ടുവന്ന യഥാർത്ഥ നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് ഇന്ത്യയിൽ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് തന്നെ. നിയമത്തിന്റെ ഉദ്ദേശശുദ്ധി സംശയത്തിൽ ആക്കുന്നതും അതുകൊണ്ട് തന്നെ. അന്താരാഷ്ട്ര തലത്തിൽ തഴച്ചു വളർന്ന മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന കള്ളപ്പണം നിയമ അനുസൃതമായ സമ്പദ് വ്യവസ്ഥയുമായി ഇടകലരുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താൻ ഇടയാകും. ഇത് രാഷ്ട്രങ്ങളും അഖണ്ഡതയും പരമാധികാരത്തെയും തന്നെ അപകടത്തിലാക്കുകയും ചെയ്യും. ഐക്യരാഷ്ട്രസഭ ഇത് ഗൌരവത്തിൽ എടുക്കുകയും 1988 ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച കൺവെൻഷനെ തുടർന്ന് അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇത് പിന്നാലെ 7 പ്രമുഖ വ്യവസായ രാജ്യങ്ങളിൽ 1989 ജൂലൈ പാരീസിൽ ഉച്ചകോടി നടത്തുകയും ഈ ഭീഷണി നേരിടാനുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സ് എന്നൊരു സമിതി രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം 1990 UN പൊതുസഭ പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ ആൻഡ് ഗ്ലോബൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന പ്രമേയം അംഗീകരിച്ചു. ഇന്ത്യൻ നിയമം വന്ന വഴി UN പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ അസംബ്ലി മയക്കുമരുന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് FATF ശുപാർശകൾ ഉപയോഗിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആണ് ഇന്ത്യൻ പാർലമെന്റ് 2002 കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം കൊണ്ടുവന്നത്. ഈ നിയമത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലും ലിസ്റ്റും ചെയ്തിരിക്കുന്ന കുറച്ച് കുറ്റകൃത്യങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ട്. UN പ്രമേയങ്ങളും ശുപാർശകളും മയക്കുമരുന്ന് ഇടപാടുകൾ വഴിയുള്ള പണം തടയുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിൽ ഇന്ത്യയുടെ PMLA ചില ഭേദഗതിയിലൂടെ വ്യത്യസ്ത സ്വഭാവം ആർജിച്ചതാണ് ആശങ്കകളുടെ അടിസ്ഥാനം. നിലവിലെ നിയമമനുസരിച്ച് കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവർ മാത്രമല്ല അതുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും പിന്നീടുള്ള പണം വെളുപ്പിക്കൽ പ്രക്രിയയിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളായവർ കൂടി ഉൾപ്പെടും. ഇത് ആശങ്ക മാത്രമല്ല ഭീതി ഉയർത്തുന്ന വസ്തുതയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ നിയമവും അതനുസരിച്ച് വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങളും 2005 ജൂലൈ 1 നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഡയറക്ടർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്നിവർക്ക് നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് പ്രത്യേകമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ബാങ്കിംഗ് കമ്പനികൾ, ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, ഇടനിലക്കാർ, ഒരു നിയുക്ത ബിസിനസ് അഥവാ പ്രൊഫഷണൽ ഉള്ള വ്യക്തികൾ എന്നിവരിൽ ക്ലിയറന്റുകളും ഐഡന്റിറ്റി പരിശോധിക്കുന്നതിനും രേഖകൾ പരിപാലിക്കുന്നതിനും അത്തരം വിവരങ്ങൾ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് കൈമാറുന്നതിന് ഇവർക്ക് അധികാരവുമുണ്ട്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ മാനദണ്ഡങ്ങൾ അനുസൃതമായ PAPL നിർവഹിച്ചിട്ടുള്ള ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കുമുള്ള KYC മാനദണ്ഡങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ മാനദണ്ഡങ്ങൾക്ക് RBIയുടെ 2008 സർക്കുലറുമായി ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പ്രധാന നീക്കം. ശിക്ഷാ നിയമവും ദുർബലമാക്കും. അന്താരാഷ്ട്ര പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന Article 253 പ്രകാരമാണ് ഇന്ത്യൻ പാർലമെന്റ് PMLA നടപ്പാക്കിയത്. ഒരു അന്താരാഷ്ട്ര സമിതിയുടെ ഏത് തീരുമാനവും നടപ്പിലാക്കാൻ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമം ആ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥമാണെന്ന് ഈ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നുണ്ട്. ഭരണഘടനയുടെ 7 ഷെഡ്യൂളിലെ യൂണിയൻ പട്ടികയിലെ 13 ഇനമാണ് ഇത്. പ്രത്യേകം പറയുന്നത്, ഇത് ഈ നിയമത്തിൽ പല കാലത്തായി വരുത്തിയ വിവിധ ഭേദഗതികൾ ഇപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ചേർത്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഷെഡ്യൂളിനെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് നിലവിൽ നിയമം നേരിടുന്ന വെല്ലുവിളി. കള്ളപ്പണം വെളുപ്പിക്കൽ എന്നത് ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ ഷെഡ്യൂൾ ചെയ്ത കൃത്യങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അത്തരം കുറ്റകൃത്യങ്ങൾ PMLA മുഴുവൻ പ്രവർത്തന പ്രക്രിയയുടെ ഭാഗമായി മാറും. അതുകൊണ്ട് തന്നെ ഈ നിയമം അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു എന്ന് ഷെഡ്യൂൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാകും. നിയമത്തിൽ നിന്ന് ഉൾപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ മയക്കുമരുന്ന് കടത്തും അതുവഴി പണമിടപാട് ശൃംഖലയിലും ഏർപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളെ കൈകാര്യം ചെയ്യാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പോൾ നിയമത്തിന്റെ കാഠിന്യം ഒട്ടും കുറയ്ക്കാതെ മറ്റു തരം കുറ്റകൃത്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. അഴിമതിയും ലഹരിയും. പൊതുപ്രവർത്തകർക്കിടയിലെ അഴിമതി തടയാൻ ലക്ഷ്യമിട്ടുള്ള 1988 അഴിമതി നിരോധന നിയമം അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ്. ഈ നിയമം 2009 കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ചേർത്തു. PMLA ഇപ്പോൾ അതിന്റെ എല്ലാ കാർക്കശങ്ങളോടുകൂടി പൊതുപ്രവർത്തകർക്ക് ബാധകം ആക്കിയിരിക്കുന്നു. ഇതുവഴി അഴിമതി കുറ്റം ചുമത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനും അതീവ ഗുരുതരമായ മയക്കുമരുന്ന് കമക്കടത്തുകാരനും ഒരേ ഗണത്തിൽപ്പെടുന്ന അവസ്ഥയായി. നിയമശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ഒരു വ്യക്തി നിരപരാധി പരാതിയായി കണക്കാക്കപ്പെടുന്നു എന്നതാണ്. PMLA സൃഷ്ടിക്കുന്ന വലിയ അസ്വസ്ഥത. ഈ നിയമപ്രകാരം ഒരു കുറ്റാരോപിതൻ അയാൾ നിരപരാധി ആണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ കുറ്റക്കാരനായി അനുമാനിക്കപ്പെടുന്നു എന്നതാണ്. പ്രതി നിരപരാധി ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു ജഡ്ജിക്ക് ജാമ്യം നൽകാൻ കഴിയൂ എന്ന് PMLA 45 വകുപ്പിൽ പറയുന്ന ജാമ്യ വ്യവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. മുഴുവൻ കോടതികളും പ്രതിക്ക് ജാമ്യം നിഷേധിക്കും എന്നതാണ് അനന്തരഫലം. കുറ്റാരോപിതനായ വ്യക്തി വിചാരണ വിടാതെ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നതാണ് ഇതുമൂലമുള്ള ദുരന്തം. കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിന് ഒരാൾക്ക് ശിക്ഷ ർഹമാണെന്ന് PMLA 3 വ്യക്തമാക്കുമ്പോൾ 4 അതിനുള്ള ശിക്ഷയും വിശദമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കുറ്റം ചെയ്യുന്നയാൾ 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീട്ടിയേക്കാവുന്നതുമായ കഠിന തടിവിന് ശിക്ഷിക്കപ്പെടാം. കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കലിന് ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യത്തിൽ നിന്നുള്ള വരുമാനം ഷെഡ്യൂൾ പാർട്ട് എയിലെ ഖണ്ഡിക 2 കീഴിൽ വരുന്ന ഏതെങ്കിലും കുറ്റകൃത്യമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ശിക്ഷ 7 വർഷം വരെ നീട്ടിയേക്കാം എന്നതിനു പകരം 10 വർഷം വരെ നീട്ടിയേക്കാം എന്ന പുതിയ നിർബന്ധം പകരം വയ്ക്കപ്പെടും. 5 കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ കണ്ടുകെട്ടലിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ കണ്ടുകെട്ടിയ സ്വത്ത് കേന്ദ്ര സർക്കാരിൽ നിഷ്പിതമാക്കുന്നതിനെ കുറിച്ചാണ് 9 പറയുന്നത്. 10 ഈ വസ്തുതകളുടെ കൈകാര്യത്തെക്കുറിച്ച് വിശദമാക്കുന്നു.